വചനധ്യാനത്തിന് വേണ്ടി നമുക്ക് ഒന്നാം ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4:10 അതിൻ്റെ 10 ഏറ്റവും അവസാനത്തെ വാക്കുകൾ നമുക്ക് സെന്റൻസ് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാം ദിനവൃത്താന്തം 1 Chronicles 4:10 ഞാൻ ഇന്ന് രാവിലെ സമയം, ഇന്നലെ രാത്രി അതായത് അല്പസമയം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് രാവിലെ വളരെ നേരത്തെ ഞാൻ എഴുന്നേറ്റ് ദൈവസന്നി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ രാത്രി ഞാനിവിടെ കൺവെൻഷനിൽ ഈ മീറ്റിംഗിൽ സംബന്ധിച്ചു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി എ വി സാം ദൈവജനം ശുശ്രൂഷിച്ചു. എനിക്കത് വളരെ അനുഗ്രഹമായിരുന്നു. അന്ന് ഞാൻ ആ ദൈവദാസൻ്റെ പ്രഭാഷണത്തിൻ്റെ മുൻപിൽ എന്നെ സമർപ്പിക്കുകയും അത് പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ഇടയായി തീർന്നു. വീണ്ടും ഇന്ന് രാവിലെ നടക്കുന്ന ഈ വചന ശുശ്രൂഷയിൽ കർത്താവെ ഞങ്ങളോട് സംസാരിപ്പാനുള്ള ദൂത് എന്താ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവെന്നെ നടത്തിയ ഭാഗമാണ് ഈ ഒന്ന് ദിനവൃത്താന്തം 4 ഈ വാക്യം. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് ഇത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. പലപ്പോഴും ദൈവദാസന്മാർ പ്രസംഗിക്കുന്നു, പ്രത്യേക പുതുമകളൊന്നും ഈ വാക്യത്തിൽ കൂടെ എൻ്റെ പ്രസംഗത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളോട് സംസാരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 4 കേവലം ഒരു വംശാവലി പട്ടിക എന്നതുപോലെ നമുക്ക് തോന്നാം. എന്നാൽ അതിൻ്റെ മധ്യേ, അതായത് ആ 9:9-10:2 ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് അല്പ വിശദീകരണം കൊടുക്കുന്നതായി നമ്മൾ ശ്രദ്ധിക്കുക. മറ്റുള്ള ഭാഗങ്ങളൊന്നും അങ്ങനൊരു വിശദീകരണമില്ല. വംശാവലി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോകുകയാണ്. ആ 9 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, യബ്ബേസ്. അപ്പോൾ യബ്ബേസിനെ കുറിച്ചുള്ളതായ വിഷയമാണ് 4:10 നാം കാണുന്നതും. നമ്മൾ വായിച്ച ഭാഗം, ആ യബ്ബേസ് അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഞാൻ തുടങ്ങുന്നതിന് മുൻപേ ഓർപ്പിക്കാം, യബ്ബേസ് അപേക്ഷിച്ചത് ദൈവം നൽകി എങ്കിൽ നമ്മൾ അപേക്ഷിക്കുന്നതും ദൈവം നമുക്ക് നൽകും, നിശ്ചയം. അങ്ങനെ വിശ്വസിച്ച് നമുക്ക് ആ വാക്യം ഏറ്റെടുക്കാം. യബ്ബേസിന്റെ പ്രാർത്ഥന കേട്ട ദൈവമേ, യബ്ബേസിന്റെ അപേക്ഷ കേട്ട ദൈവമേ, എൻ്റെയും അപേക്ഷ നീ സ്വീകരിക്കുമാറാകണമേ, നീ എനിക്ക് നിശ്ചയമായും അത് നൽകുമാറാകണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇവിടെ ഈ വംശാവലിയുടെ ഭാഗം പഠിച്ചു വരുമ്പോൾ യബ്ബേസ് ഒരു പ്രഭുവല്ല, യബ്ബേസ് ഒരു രാജാവല്ല, അപ്പോൾ തന്നെ യബ്ബേസ് ഒരു പ്രവാചകനല്ല, അങ്ങനെ ഒന്നും അവിടെ ഒരു വിശദീകരണം കാണുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്. ആ യബ്ബേസ് പ്രാർത്ഥിക്കുന്നതായ ഒരു വലിയ 4 അവിടെ കാണുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ ദൈവത്തോട് അപേക്ഷിച്ചത് 4 ഒന്ന്, എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. 2, എൻ്റെ അതിര് വിസ്താരം ആക്കണം. 3, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. 4, അനർത്ഥം എനിക്ക് വ്യസന കാരണമാകാതെ എന്നെ കാക്കണം. നമുക്കറിയാം ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ ആ മനുഷ്യനെ കുറിച്ച്, യബ്ബേസിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക വാക്ക് കൊടുക്കുന്നുണ്ട്. 9 തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായ യബ്ബേസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മളിവിടെ വായിച്ച് കേൾക്കപ്പെട്ടത്. ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ സഹോദരന്മാരെക്കാൾ മാന്യനാണ്. പ്രൈസ് ദി ലോർഡ്. ഈ അടുത്ത ഒരു ചിന്ത എൻ്റെ മുൻപിൽ കൊണ്ടുവന്നത്, എല്ലാവരും മാന്യന്മാരായി തീരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാനും ആഗ്രഹിക്കുന്നു, നിങ്ങളും ആഗ്രഹിക്കുന്നു. കർത്താവ് എനിക്ക് മാന്യനായി തീരണം. ഞാന് ദിനവൃത്താന്തങ്ങളുടെ 1 5:2 എൻ്റെ ശ്രദ്ധ പെട്ടെന്ന് പോകുവാനിടയായി. 1 Chronicles 5:2 യെസ്, നോക്കണം. യഹൂദ തൻ്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. യഹൂദയ്ക്ക് പല സഹോദരന്മാരുണ്ട്. 1 രൂബേൻ, 2 ശിമിയോൻ, 3 ലേവി, 4 യഹൂദ. യഹൂദ ജനിക്കുമ്പോൾ അവൻ്റെ അമ്മ ലേയ ഇപ്രകാരം പറഞ്ഞു, ഇനിയും ഞാൻ ദൈവത്തെ സ്തുതിക്കും എന്ന് പറഞ്ഞിട്ട് അവന് യഹൂദ എന്ന് പേരിട്ടു. രൂബേനേക്കാൾ, ഷിമിയോനേക്കാൾ, ലേവിയേക്കാൾ അല്ലെങ്കിൽ മറ്റ് പിന്നാലെയുള്ള അത് സഹോദരന്മാരെക്കാൾ
നീ എങ്ങനെ പ്രബലനായി തീർന്നു.
പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇനിയും ഓർക്കണം, ലേ എന്ന് പറഞ്ഞാൽ ശോഭയില്ലാത്ത കണ്ണുള്ളവളാണ്. ഒരു വേദപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത് കരിഞ്ഞ മുഖമുള്ളവളെന്നാണ്. എന്ന് പറഞ്ഞാൽ മ്ലാനതയുടെ ഉടമ. എന്നാൽ റഹേലോ സുന്ദരവതിയാണ്, ആകർഷണീയതയുള്ളവളാണ്. എന്നാൽ ദൈവം അവൾക്ക് ചില നന്മകൾ അടഞ്ഞു വെച്ചു. ആരുടെയും മുൻപിൽ ഒരു സൗന്ദര്യമില്ലാത്ത, മ്ലാനതയുള്ള, ശോഭയില്ലാത്ത ഈ സ്ത്രീയിൽ കൂടിയാണ് യഹൂദയെ ഉദയം ചെയ്യുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത്. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി എന്നാണ്. ഞാൻ അതിനെ ഇങ്ങനെ ആത്മീയമായി കാണപ്പെടുന്നു, സ്തുതിക്കുന്നവനാണ് സഹോദരന്മാരുടെ നടുവിൽ പ്രബലനായിത്തീരുന്നത്. പ്രൈസ് ദ ലോർഡ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളുവീൻ. ബാക്കിയുണ്ട്, എല്ലായിടത്തും അത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ദൈവവചനം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. എവിടെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? ദൈവവചനത്തിൽ, സങ്കീർത്തനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യം പെന്നോടുകൂടെ ചേർന്ന് നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങളൊന്ന് വായിച്ച് സഹായിച്ചാൽ നന്നായിരിക്കും. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, ഞാൻ സഭാമധ്യേ നിന്നെ എന്ത് ചെയ്യും? സ്തുതിക്കും. ഈ സഭയിൽ സ്തുതിയുടെ ശബ്ദം ഉയരുമ്പോൾ അവിടെ വെച്ചാണ് ഒരു ഓട്ടിടിയും നടക്കുന്നത്. പ്രബലനായിത്തീരുന്നവൻ ആരായിരിക്കും? സ്തോത്രം. ഈ സഭയ്ക്കകത്ത് മനോഹാരിതയുള്ളതായ ഈ നല്ല അന്തരീക്ഷത്തിൽ സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ശബ്ദം ഉയരേണ്ടത് ആരിൽ നിന്നാ? പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ ടൈം കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് സ്തുതി സ്തോത്രം വേണ്ട എന്നുള്ള ചിന്താഗതി മാറ്റിവെച്ചിട്ട് സഭാമധ്യേ ഞാൻ ദൈവത്തെ സ്തുതിക്കും. നമ്മുടെ നാവിൽ നിന്ന് സ്തുതിയും സ്തോത്രവും ഉണ്ടാകുവാൻ ഇടയാകുന്നു എങ്കിൽ അത് ദൈവത്തിന് സൗരഭ്യവാസനയായി മാറുവാനിടയാകും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ആരാണ് വാസ്തവത്തിൽ അത് ദൈവത്തെ സ്തുതിക്കേണ്ടത്? നാം വായിച്ച സങ്കീർത്തനത്തിൽ 22-ാം സങ്കീർത്തനം 26-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ ആരാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് പകൽക്കാലം യഹോവയെ അന്വേഷിക്കുന്നു എങ്കിൽ നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. എന്നാൽ സ്തുതികളിൽ മേൽ വസിക്കുന്ന ഇസ്രായേലിന്റെ പരിശുദ്ധൻ സ്തുതിക്കു വേണ്ടി യോഗ്യനാണെന്ന് നിങ്ങളുടെ നാവ് കൊണ്ട് സാക്ഷ്യം പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കാനായിട്ട് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, പഴയ നിയമമായിരുന്നെങ്കിൽ കാൽക്കിടാവിനെ കൊണ്ടുവരണം, ആട്ടുകൊറ്റനെ കൊണ്ടുവരണം. എന്നാൽ പുതിയ നിയമം വന്നപ്പോൾ അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങളുടെ വായൊന്ന് തുറക്കണമെങ്കിൽ ഹൃദയത്തിന്റെ അടിത്തട്ടി സ്തോത്രം ഉണ്ടായിരിക്കണം. സ്തോത്രം മുകളിലോട്ട് വരുമ്പോഴാണ് സ്വർഗത്തിലെ ദൈവത്തിന് അത് പ്രസാദമായി തീരുന്നത്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തെ സ്തുതിക്കുന്നവനായതുകൊണ്ട് തന്റെ സഹോദരന്മാരുടെ നടുവിൽ അവൻ പ്രബലനായി തീർന്നു. പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നാം വായിച്ചു വരുമ്പോൾ പുതിയ നിയമത്തിൽ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങൾ അവിടെ നമ്മളെ വെല്ലു ചൂണ്ടി പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുന്ന 25-ാമത്തെ വാക്യം പ്രവർത്തികൾ വായിച്ചാട്ടെ. പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. സമയം ശ്രദ്ധിക്കണമേ, പിന്നെ വായിക്കണം ബാക്കി. അർദ്ധരാത്രി. നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു പറച്ചിലുണ്ട്, ആന പോലും ഉറങ്ങുന്ന യാമം. പിന്നെ എല്ലാവരും അർദ്ധരാത്രി കിടന്നുറങ്ങുമ്പോൾ ഞാൻ എന്തിനാ എഴുന്നേറ്റ് നിന്ന് പാടി സ്തുതിക്കുന്നതെന്നുള്ള ചോദ്യം ഈ ദൈവഭർത്തന്മാരിൽ ഉണ്ടായില്ല. അവർ അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിക്കുകയാ. ഒരു കാര്യം ഓർക്കണം, അല്പമണിക്കൂറുകൾക്ക് മുൻപ് അവരുടെ കൈകാലുകൾ ബന്ധിച്ചതും അവരുടെ ശരീരം മുഴുവനും അടികൾ കൊണ്ടതും ഇതെല്ലാം ഓർത്തു നോക്കുമ്പോൾ രാത്രിയുടെ യാമത്തിൽ ക്ഷീണരായി കിടന്നുറങ്ങാനേ സമയം എടുക്കാറുള്ളൂ. പൗലോസ് ശീലാസിനോടും ശീലോസ് പൗലോസിനോടും അങ്ങോട്ടും ഇങ്ങോട്ടും പിറുപിറുത്തില്ല. പൗലോസ് പറഞ്ഞു കാണും, ശീലാസേ നമുക്ക് പ്രാർത്ഥിക്കാം. ശീലാസ് പറഞ്ഞു കാണും, പൗലോസേ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടുപേരൊത്തൊരുമിച്ച്
സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ശബ്ദം കാരാഗ്രഹത്തിനകത്ത് രൂപം കൊണ്ടപ്പോൾ അവിടെ ചിലത് നടക്കുവാനായിട്ടിടയായി തീർന്നു. ഇരുട്ടിൻ്റെതായിട്ടുള്ള ആ യാമത്തിൽ പ്രകാശമില്ലാതെ വല്ലാതെ ഇരിക്കുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്തുതിയും സ്തോത്രവും ഉണ്ടായതുകൊണ്ടാണ് അവർ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ സമയമെടുത്തത്. ഇന്ന് സഭായോഗത്തിൻ്റെ നടുവിൽ എൻ്റെ കൂട്ടു സഹോദരങ്ങളെ, ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്തെങ്കിലും നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ, നടക്കുന്ന നടപ്പിൽ, യാത്ര ചെയ്യുമ്പോൾ എവിടെയായാലും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും. നിങ്ങൾക്ക് സ്തുതിക്കാനും മഹത്വം കൊടുക്കുവാനും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. അത് കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും ഒരു പരമാർത്ഥ സത്യം നിങ്ങൾ ഓർക്കണം. അല്ലയോ കാരാഗ്രഹ പ്രമാണിയെ, നിനക്ക് എൻ്റെ കൈകളെ ബന്ധിക്കാം, എൻ്റെ കാലുകളെ ബന്ധിക്കാം, എന്നെ ആമത്തിലിടാം, എന്നാൽ എൻ്റെ ഹൃദയത്തെ ബന്ധിക്കുവാൻ നിന്നെ കൊണ്ട് കഴിയത്തില്ല. സ്വറബല ഭക്ഷിയറ ആരാധനയുടെ സ്വാതന്ത്ര്യം അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ ജനത്തിനറിയാം. അവരാത്മീയരാണെങ്കിൽ ഇടുങ്ങിയ ഇരിപ്പിലിരുന്നു കൊണ്ടും അവർ ദൈവത്തെ സ്തുതിപ്പാൻ്റെ കൊണ്ട് വിടയാകും. അവരുടെ കൈകൾ ബന്ധിക്കാത്തടത്തോളം കാലം, അവരുടെ നാവ് ബന്ധിക്കാത്തടത്തോളം കാലം അത് ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുവാണ്ടൊക്കെ വേണ്ട ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഓർമ്മയിലൊരു വിഷയം വരുന്നു. ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ടടുത്ത് ഒരു കുഷ്ഠരോഗ ആശുപത്രിയുണ്ട്, ചേവായൂർ ലെപ്രസി ഹോസ്പിറ്റൽ. അവിടെ എല്ലാ ഞായറാഴ്ചയും ഫസ്റ്റ് സൺഡേ ഞങ്ങൾക്കൊരു വർഷിപ്പുണ്ട്. ഞങ്ങളവിടെ സാധാരണ പോകും. അവർക്ക് പല 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 കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പാവങ്ങളായ അനേക ആളുകൾ, ചിലർക്ക് കണ്ണുകളില്ല, ചിലർക്ക് കൈകളില്ല, ചിലർക്ക് കാലുകളില്ല, വിരലുകളില്ല, വളരെ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രിയമുള്ളവരാ. അവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവർക്ക് വലിയ ആശ്വാസമാണ്. എന്നാൽ ഒരിക്കലൊരു സംഭവം നടന്നു, ചില നാൾക്ക് മുമ്പ്, ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. നാളെ ഇന്നലെ നടന്നെന്ന് പറയാനൊക്കത്തില്ല ദൈവസന്നിധിയിൽ. അതെ, ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ഞങ്ങളെല്ലാവരും കൂടെ ചെന്ന് അവർക്ക് വേണ്ടി ഒരു മീറ്റിംഗ് പള്ളിയിൽ നടത്തി. അവിടെ ഒരു പള്ളിയുണ്ട്, അകത്ത് പള്ളിയുണ്ട്. ആ പള്ളിയിൽ മീറ്റിംഗ് നടത്തുമ്പോൾ പല പ്രിയമുള്ളവർ വന്ന് അങ്ങനെ കസറ ബെഞ്ചിൽ ഇരിക്കുകയാ. ആ സമയത്ത് ഏറ്റവും അവർക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി എന്നുള്ള പാട്ട്. അങ്ങനെ പാടി അവരെ പഠിപ്പിച്ച് അവരിത് പാടും. അവർക്കതല്ലാതെ വേറൊരു പ്രത്യാശയില്ല. അവർ റോഡിലിറങ്ങിയാൽ ആർക്കും അവരെ വേണ്ട. അവർ വീട്ടുകാരെല്ലാം അവരെ തഴഞ്ഞു. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ഈ പാട്ട് അവർക്ക് അർത്ഥവത്താണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പാട്ട് പഠിപ്പിച്ച് പാട്ട് അവർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലൊരു സഹോദരൻ അറിയാതെ പറഞ്ഞു കൈകളടിച്ച് പാട്ട് പാടാൻ പറഞ്ഞു. സാധാരണ നമ്മളൊക്കെ പറയാനുള്ള കൈയടിച്ച് പാട്ട് പാടേ. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, അയ്യോ അബദ്ധമായി പോയല്ലോ. കാരണം അതിൻ്റെ പുറയിലിരിക്കുന്ന ചില ആളുകൾക്ക്, അതായത് വിരലുകളൊന്നുമില്ല, സൗണ്ടൊന്നും വരത്തില്ല, കൈപ്പത്തി ഇങ്ങനെ ദാഹപ്പാട ദ്രവിച്ചിരിക്കുകയാ. അത് ഞാൻ അങ്ങനെ ചിന്തിച്ചെങ്കിലും അവരെഴുന്നേറ്റ് നിന്ന് മറ്റുള്ളവർ കൈയടിച്ച് പാടിയപ്പോൾ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ കൈയടിച്ച് പാടിയപ്പോൾ എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ചില ആളുകൾ അവരുടെ കൈപ്പത്തി കൊണ്ട് ഇങ്ങനെ കൈയടിച്ചു, നോ സൗണ്ട്. ചില ആളുകളുടെ കരങ്ങൾ, അതെ, കരങ്ങളിൽ വിരലുകളില്ല. അതിനേക്കാൾ കുറച്ചും കൂടെ ഞാൻ എന്നെ ആകെ ചിന്തിപ്പിച്ചത്, ചില ആളുകൾ ഒന്ന് രണ്ട് പേർക്ക് കൈപ്പത്തിയില്ല. ഈ കൈപ്പത്തിയില്ലാത്ത ഞങ്ങൾ എങ്ങനെ കൈയടിച്ച് പാടും എന്നുള്ള ക്വസ്റ്റ്യൻ അവരുടെ മുമ്പിൽ ഒരു ആർഗ്യുമെൻ്റ് ആകാതെ ആ പാവ പിടിച്ച സഹോദരൻ പറഞ്ഞതിനെ അവർ ഒബേ ചെയ്തുകൊണ്ട് അനുസരിച്ചിട്ട് ഇങ്ങനെ അവർ കൈയടിച്ചു. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ആ രംഗം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. നമ്മുടെ വിരലുകൾക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല. അസ്ഥിക്ക് ബലം തന്ന ദൈവം, ആരോഗ്യം തന്ന ദൈവം, മജ്ജയ്ക്ക് ബലം തന്ന ദൈവം, യോ ഹല്ലേലൂയ, നിന്റെ നാവിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ. പലപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മളെക്കാൾ പാപികളായതുകൊണ്ടല്ല അവർ അങ്ങനെ സംഭവിച്ചത്, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ ഒന്ന് ഒരു കാര്യം, ആരോഗ്യം ദൈവം തന്നിരിക്കുമ്പോൾ ഉറക്ക ദൈവത്തിന് സ്തുതി പാടുവാൻ, ദൈവത്തിന് പാട്ട് പാട്ട് പാടുവാൻ, ദൈവത്തെ മഹത്വം കരയറ്റുവാൻ, ദൈവത്തിന് സ്തുതി പാടുവാൻ നമുക്കിടയായി തീരേണം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ആത്മീയ സഹോദര, നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിയെ ഉണർത്തണം എങ്കിൽ നിന്റെ നാവിൽ നിന്ന് ദൈവത്തിന് സ്തുതി വരട്ടെ, നിന്റെ നാവിൽ നിന്ന് ദൈവത്തിന് പാട്ട് വരട്ടെ, നിന്റെ നാവിൽ നിന്ന് ദൈവത്തെ പുകഴ്ത്തട്ടെ, നിന്റെ കൈകളടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ആത്മീയരായ ദൈവത്തിന്റെ ദാസന്മാരെ, നമുക്ക് പുകഴുവാൻ അത് മാത്രമേ ഉള്ളൂ. Glory, hallelujah. Praise the Lord. നിങ്ങളുടെ നാവിൽ സ്തുതി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഉറക്കെ പറയണം. പ്രൈസ് ദ ലോർഡ്. കാരാഗ്രഹത്തിനകത്ത് സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ശബ്ദം ഉയർന്നപ്പോൾ, കാരാഗ്രഹത്തിനകത്ത് ഒരു വലിയ ശഖേന ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, നിനക്ക് ഞങ്ങളെ ബന്ധിപ്പിക്കാം, പക്ഷേ ഞങ്ങളുടെ ദൈവത്തിന് ബന്ധനങ്ങൾ അഴിക്കാൻ സാധിക്കും. ഞങ്ങളെ മാത്രമല്ല ബന്ധനം അഴിക്കുന്നത്, ഈ തടവുള്ളികളുടെ കരങ്ങളിലുള്ള ചങ്ങലെ അഴിക്കത്തക്കവണ്ണം ഞങ്ങളുടെ കർത്താവ് വിശ്വസ്തനാ. വിശ്വസിക്കുന്നു നിങ്ങൾക്ക്? നിങ്ങളത് വിശ്വസിക്കുന്നുവോ? മനുഷ്യർക്ക് അസാധ്യമായത് എൻ്റെ ദൈവത്തിന് സകലവും സാധ്യമാ. കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന ചങ്ങലകളെ പൊട്ടിക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ ഇടയായത് പാവം പിടിച്ച ദൈവദാസന്മാരുടെ പാട്ടും പ്രാർത്ഥനയുമാണെങ്കിൽ, ഇന്ന് പകൽക്കാല സീയാറ്റിലുള്ളതായ ഈ അസംബ്ലിയിലുള്ളതായ ദൈവ മക്കളോട് ഞാൻ പറയട്ടെ, ദൈവം നിന്നെ ഉയർത്തത്തില്ല നാല് പറഞ്ഞു, ദൈവം നിന്നെ ഉപയോഗിക്കത്തില്ല നാല് പറഞ്ഞു. നിന്റെ വായിൽ നിന്ന് വരുന്ന സ്തുതിയുടെ സ്തോത്രത്തിന്റെ ശബ്ദം കൊണ്ട് നീ അഭിഷക്തനാണെങ്കിൽ, ആത്മാവിൽ നിറയപ്പെട്ടവനാണെങ്കിൽ, ആത്മാവിൽ നിറയപ്പെട്ടവനാണെങ്കിൽ അന്യഭാഷയുടെ വാക്കു കൊണ്ട് അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ജീവൻ കൊടുക്കത്തക്കവണ്ണം. Praise the Lord. കാരാഗ്രഹത്തിനകത്ത് ആരാധന രൂപം കൊണ്ടപ്പോൾ അവിടെ വേറെ ചില കാര്യങ്ങൾ നടന്നു. എന്നെ വളരെ ചിന്തിപ്പിച്ചത് ഇങ്ങനെയാ, ഉറങ്ങിക്കിടന്നതായ കാരാഗ്രഹ പ്രമാണിയെ ഉണർത്തി. ഉണർത്തണം എങ്കിൽ ആരാധന രൂപം കൊള്ളണം. വർഷിപ്പ് ഈസ് നോട്ട് അതേ ഒരു 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 ഫോർമാലിറ്റി ആകരുത്. വർഷിപ്പ് എന്ന് പറയുന്നത് റിയാലിറ്റി ആയിരിക്കണം. സ്തോത്രം ചിലപ്പോൾ അനുകൂലമല്ലാത്ത പരിതസ്ഥിതി നിന്റെ മുമ്പിൽ തരുന്നതിന് ദൈവത്തിനൊരു പ്ലാനുണ്ട്. അവിടെ നീ ദൈവത്തെ സ്തുതിക്കുന്നവനാണെങ്കിൽ ആകുന്നുവെങ്കിൽ മാത്രമേ ദൈവം പുതിയ വഴി ഓപ്പൺ ചെയ്യത്തുള്ളൂ. സ്തോത്രം. സയാന വേളയിൽ പൗലോസിനെയും ശീലാസിനെയും എടാന്നും അവരുടെ ഭാഷ എന്താണെന്ന് എനിക്കറിയത്തില്ല എന്തൊക്കെയോ പറഞ്ഞ് കാരാഗ്രഹത്തിനുള്ളിലേക്ക് തെള്ളിയിട്ട് കാരാഗ്രഹം ലോക്ക് ചെയ്തു പോയ പുള്ളി യജമാനനായിരുന്നു, നേതാവായിരുന്നു. എന്നാൽ ആരാധന വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആരാധന വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദാസന്മാരിപ്പോൾ ആരായി മാറി? വിളി കേട്ടോ, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ. ആരാ പറഞ്ഞത്? പ്രൈസ് ദ ലോർഡ്. ആരാധനയ്ക്കകത്തൊരു ശക്തിയുണ്ട്. ആരാധനയ്ക്ക് ശക്തിയുണ്ടെന്നുള്ളൊരു തെളിവാ. നീ ദാസനാണ്, നിന്ന് നീ ദാസിയാ, പക്ഷേ ആരാധന വെളിപ്പെട്ട് കഴിയുമ്പോൾ നീ യജമാനനാകാൻ പോവുകയാണ്. സ്തോത്രം. സ്വന്തമായ യജമാനൊന്നും ആകണ്ട, മറ്റുള്ളവർ നിന്നെ വിളിക്കും, നീ യജമാനനാ, ആരാധിച്ചാൽ മാത്രം മതി. സ്തോത്രം. അങ്ങനെ രൂപം കൊണ്ട സഭയാണ് ഫിലിപ്പിയായിലെ സഭ. സ്തോത്രം. വില്യം ബാർക്കലി എന്ന് പറഞ്ഞ ദൈവദാസൻ അപ്പസ്തോലനായ പൗലോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത് പൗലോസിൻ്റെ ഹൃദയമാണെന്ന. സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞ കഷ്ടതയിൽ നിങ്ങൾ പാട്, എപ്പോഴും എന്തു ചെയ്യേ, സന്തോഷീരെ. സ്തോത്രം. ഞാനേ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. അതിൽ ഒരനുഭവം ഇപ്പോൾ പറയാൻ പോവുകയാണ്. ഒരുപാട് കാര്യങ്ങൾ കർത്താവിൻ്റെ സാക്ഷിയായി തീരുവാനിടയായിട്ടുള്ളത് കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് പറയാൻ. 1979 ഞങ്ങൾ ആൻഡമാൻസിൽ പോകുന്നത്. ആൻഡമാൻസ് കർത്താവിൻ്റെ വയൽ വളരെ കർത്താവിനെ ഉപയോഗിച്ച സ്ഥലമാണ്. ഏകദേശം 11 ലോക്കൽ സഭകൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തക്കണം കൃപയാൽ എനിക്കിടയായി. അത് ദൈവത്തിൻ്റെ ദൈവം തന്ന ഒരു പ്രത്യേക കരുണയും കൃപയുമാണ്. പോയയിടങ്ങളിലെല്ലാം കർത്താവിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആൻഡമാൻസിൽ ചെന്ന് കഴിഞ്ഞ കുഞ്ഞുങ്ങൾ, അതായത് കർത്താവ് ഞങ്ങൾ കുഞ്ഞുങ്ങളെ ദാനം ചെയ്തു. മൂത്ത മകൾ നൈഷി ഏകദേശം 4 വർഷം കഴിഞ്ഞ് ഒരു ദിവസം എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഞാൻ നിനക്കൊരു മാനെ തരാൻ പോവാ. അവൻ്റെ പേര് സാമുവേൽ എന്നിരുന്നു. ഞാൻ എൻ്റെ ബൈബിളെടുത്ത് സാമുവേൽ, ദൈവം എനിക്ക് താൻ ഒരു പ്രോമിസ് തന്നു. എനിവേ, എൻ്റെ ഈ മകനെ കർത്താവ് ദാനം ചെയ്തു. പെട്ടെന്ന് 1 വയസ്സ് ആകുന്നതിന് മുമ്പ് അവൻ രോഗിയായി. ആൻഡമാൻസിൽ വലിയ ഹോസ്പിറ്റലൊന്നുമില്ല. ജി ബി പെൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ വലിയൊരു ഹോസ്പിറ്റലുണ്ട്. അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ ചെന്നാൽ
വേറെ രോഗവുമായി ആളുകൾ മടങ്ങിപ്പോരും. ആ കണ്ടീഷന് ഹോമിയോ റിസർച്ച് സെൻ്ററുകാരുണ്ട്, അവരുടെ അടുക്കെ പോയി, എൻ്റെ കുഞ്ഞ് സിക്കായി, വയറ് വീർത്ത് വീർത്ത് വരിക, മൂത്രം പോകുന്നില്ല, വയറ്റിൽ നിന്ന് പോകുന്നില്ല. ദിവസങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞ് കുഞ്ഞ് ക്ഷയിച്ചു. ലോക്കൽ സഭയിലെ വിശ്വാസികൾ, പോർട്ട്ബ്ലെയർ സഭയിലെ വിശ്വാസികൾ പറഞ്ഞ്, പാസ്റ്റർ ഒരിടത്തും പോവരുത്, അടുത്ത ഐലൻഡിൽ വേലയുണ്ട്, അവിടെ പോവരുത്, ഈ കുഞ്ഞ് മരിച്ചു പോകും. പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു തീർക്കാം. വളരെ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പ്രാർത്ഥന കരഞ്ഞു പ്രാർത്ഥനയായി. ഏകദേശം 30 ദിവസം കഴിഞ്ഞു. ഇന്നത്തെ പോലെ ടെലിഫോൺ സൗകര്യമില്ലാത്ത ആ സാഹചര്യത്തിൽ ഞാൻ വീട്ടിലേക്ക് കത്തെഴുതി, മോൻ വളരെ അസുഖം കൂടുതലാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇനിവേ ഒരു ദിവസം ഈ കുഞ്ഞിൻ്റെ കിടപ്പ് കണ്ടിട്ട് വളരെ മാനസ്യഭാരത്തോടുകൂടെ ഞാൻ സന്ധ്യയായി, രാത്രി 8 മണിയായപ്പോൾ എൻ്റെ ഈ മകനെ കയ്യിലെടുത്തു. ഒരു പിതാവെന്ന നിലയിൽ വേദനയോടുകൂടെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ ദാനം ചെയ്ത കുഞ്ഞാണ്, നീ പറഞ്ഞ പേര് തന്നെ ഇട്ടു, അവൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ നേർന്നതാണ്, എന്താ കർത്താവ് ഇങ്ങനെയായിരിക്കുന്നത്. രാത്രി എൻ്റെ ഭാര്യ അടുത്ത ബെഡ്റൂമിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നുണ്ട്. കുഞ്ഞിനെ എൻ്റെ കരങ്ങളിലെടുത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അവസാനം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ ആയുസ് തരുന്നെങ്കിൽ, ആരോഗ്യം തരുന്നെങ്കിൽ ഇന്ന് അവൻ സൗഖ്യമാകണം, ഇല്ലെങ്കിൽ നീ ഇന്ന് രാത്രി അവൻ്റെ ആ പ്രാണനെ എടുക്കണം. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, ഞാനിപ്പം 1 സെക്കൻഡ് കൊണ്ട് പറഞ്ഞു, പക്ഷേ എൻ്റെ അന്നത്തെ വേദന നിങ്ങൾ ഓർക്കണം, പെട്ടെന്ന് കുഞ്ഞങ്ങ് മയങ്ങി. എൻ്റെ കയ്യിലിരുന്ന് കുഞ്ഞു മയങ്ങുന്ന സമയം നടന്ന സംഭവം പറയാം. അവൻ നാളുകളായി 30 ദിവസമായി യൂറിൻ പാസ് ചെയ്യാത്ത കുഞ്ഞ് എൻ്റെ കയ്യിലിരുന്ന് മൂത്രമൊഴിച്ചു. അവൻ്റെ വയറ് താനെ ചൊട്ടുന്നത് കാണുവാനിടയായി. ദൈവാത്ഭുതം പ്രവർത്തിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചു. ആ അവിടെയുള്ളതായ കട്ടിലിൽ ആ കുഞ്ഞിനെ കിടത്തി അവൻ മയങ്ങിപ്പോയി. എൻ്റെ മനസ്സിൽ സാധാരണ 4 മണിയാകുമ്പോൾ നേരം വെളുക്കും. ഞാൻ ഉണർന്നു നോക്കുമ്പോൾ കുഞ്ഞ് നിശ്ചലമായി കിടക്കുകയാണ്. ഞാൻ വിചാരിച്ചു കുഞ്ഞ് മരിച്ചുപോയി. എന്നാൽ എൻ്റെ തെറ്റായ ധാരണയിൽ അവന് ജീവനുണ്ടായിരുന്നു. രാവിലെ ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, അവൻ്റെ വയറ് നോക്കിയേ, അവൻ്റെ വയറ് മുഴുവൻ ചൊട്ടി, അവൻ്റെ യൂറിൻ ധാരാളം പാസ് ചെയ്തു, അവൻ്റെ വയറ്റിൽ കിടന്നായ മലം മുഴുവനും പോയി. അന്ന് രാത്രി, അന്ന് പകൽ രാവിലെ അവന് വേണ്ടി മേടിച്ചു വെച്ചിരുന്ന മരുന്നുകൾ, ഹോമിയോ മെഡിസിൻ, അലോപ്പതി മെഡിസിൻ എല്ലാം ഞങ്ങൾ എടുത്തു കളഞ്ഞു. പ്രാർത്ഥനയ്ക്ക് ദൈവം അന്നവിടെ മറുപടി തന്നു. സ്തോത്രം. ഇന്ന് ആ മകനിപ്പോൾ 23 വയസ്സ് പ്രായമുണ്ട്. പാസ്റ്റർ പി എൽ മാത്യു, ഞങ്ങൾ ഒരുമിച്ചാണ്, ആ മകനുമായിട്ടാണ് ഞങ്ങൾ ജാർഖണ്ഡിൽ പോയത്. സോറി, അവൻ നേരത്തെ പോയി, ഞങ്ങൾ ഒരുമിച്ച് മടങ്ങി വന്നു. ബൈബിൾ സ്കൂളിൽ പഠിച്ചു, ഓസ്ട്രേലിയയിൽ പോയി പഠിച്ചു, അതേ എല്ലാ മ്യൂസിക്കിൻ്റെയും മാസ്റ്റർ ഡിഗ്രി എടുത്തു, വോക്കൽ നന്നായി, അവന് ഡിഗ്രി കിട്ടി. ഞാൻ പറഞ്ഞത്, അന്നേ മരിച്ചു പോയിരുന്നെങ്കിൽ കർത്താവിൻ്റെ വയലിൽ നിന്ന് അവൻ ശോഭിക്കുകയില്ലായിരുന്നു. സഹോദര, ഓ ദൈവത്തിൻ്റെ ആത്മാവ്, ഇന്ന് പകൽക്കാലം നിൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നീ ഏത് വിഷയം വെച്ച് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ഇന്ന് പകൽക്കാലം സ്വർഗം മറുപടി തരുവാൻ ശക്തനാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പറയുന്നു, നിങ്ങൾ ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുണ്ട്. ഞാൻ ആ രാത്രി ഭാരപ്പെട്ട് എൻ്റെ മകൻ്റെ പ്രാണൻ എടുത്തുകൊള്ളണമേ എന്ന് ദൈവത്തോട് പറഞ്ഞു. എന്നാൽ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ എൻ്റെ ദൈവം എൻ്റെ മകനെ സൗഖ്യമാക്കി. ഇന്ന് രാവിലെ സഭായോഗത്തിൽ നിങ്ങളുടെ വിഷയം ഏതായിരിക്കട്ടെ, നിങ്ങൾ ആ വിഷയം ഏറ്റെടുക്കുക. നിങ്ങളുടെ വലങ്കരം കൊണ്ട് ആ വിഷയം ഏറ്റെടുക്കുക. വിശ്വാസത്താൽ നിങ്ങൾ ആ കരങ്ങൾ ഏറ്റെടുത്തിട്ട് പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തോട് നീ പറഞ്ഞാട്ട്, ഹാലലൂയ. രോഗമാണെങ്കിൽ അതിനെ ശാസിക്കട്ടെ കർത്താവ്, വേദനയാണെങ്കിൽ അതിനെ ശാസിക്കട്ടെ കർത്താവ്, നിന്റെ കുഞ്ഞിന് ജ്ഞാനം കുറവാണെങ്കിൽ അതിനെ ശാസിക്കട്ടെ, ദൈവാഭിവൃദ്ധിയിലേക്ക് നിന്നെ നടത്തട്ടെ. നസറായ യേശുവിന്റെ നാമത്തിൽ ബാബു അബ്രഹാമിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നു എങ്കിൽ, ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, കരയുന്ന ദൈവത്തിന്റെ പൈതലെ, വേദനയായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ വിഷയത്തിന് സ്വർഗത്തിലെ ദൈവം മറുപടി തരുക തന്നെ ചെയ്യൂ. എബ്ബേസിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു എങ്കിൽ, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു എങ്കിൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് നിറവോടുകൂടെ ശക്തമായി ഞാൻ വിളിച്ചു പറയുകയാണ്, ദൈവം നിന്റെ മക്ക് മറുപടി തരുന്നവർ തന്നെ. ഇന്ന് പകൽക്കാലം ഒരു അത്ഭുതം നടക്കട്ടെ, ഇന്ന് പകൽക്കാലം ഒരു അതിശയം നടക്കട്ടെ, ഇന്ന് പകൽക്കാലം ഒരു അതിശയം നടക്കട്ടെ, ഇന്ന് പകൽക്കാലം ഒരു അത്ഭുതം.
Glory, mighty Lord. Urahandara Hatiri Vigala Vasya. Devadiga Dirandara Vigatuna Dagala Deladala Sima. Oh, mighty Lord. Hallelujah. Lord Aramala Dalavasida Lababa. Sorga de Promigam Sagala Digara Ubravicha. Yes, Christ in the Mamate. In the Pagakara Pratik in the Vishiatina. I put up Narakate. Hallelujah. Glory to God. Proud amana delaka sidara bahudala bhadala siha. Hallelujah. Praise the Lord. Chile varshangalku munba kozhikode njangal medical college inde vele aarambichu yedasham 3 4 varsham kazhinjappol oru sabhayogathil nadanna oru albhutham njan ningalodu parayam. Bombayil ninnu oru sahodaran Ariya Travels inde adhe staff aayittu കാലിക്കറ്റിലേക്ക് ട്രാൻസ്ഫറായി. റിയ ട്രാവൽസിൻ്റെ മാനേജർ സാം തോമസ് എന്നെ വിളിച്ചു പറഞ്ഞൊരു പെന്തിക്കോസ്താരം വന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ കാണാൻ ചെന്നു, അദ്ദേഹവുമായി സംസാരിച്ചു. അടുത്ത ഞായറാഴ്ച അദ്ദേഹം സഭായോഗത്തിന് വന്നു. അദ്ദേഹം ബോംബെയിൽ നിന്ന് ട്രാൻസ്ഫറായി കാലിക്കറ്റ് വന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അതിനകത്ത് വേറെ ഒളിഞ്ഞുകിടന്ന് വേറൊരു വിഷയമുണ്ടായി. ആ സഹോദരൻ കോഴിക്കോട്ടുള്ളതായ അദ്ദേഹം ഒരു കോട്ടക്കൽ ആയുർവേദശാലയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയായിരുന്നു അദ്ദേഹം വന്നു. അത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. ഞായറാഴ്ച സഭായോഗം നടക്കുമ്പോൾ ചില ആഴ്ചകളായി തുടർമാനമായി നമ്മുടെ സഭയെ വരും. സഭായോഗം നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് പകൽക്കാലം ഒരത്ഭുതം നടക്കാൻ പോവാ, നീ സഭയോട് പറയാൻ പറഞ്ഞു. ഞാൻ ദൈവത്തിനിൽ അത് വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ പ്രാർത്ഥിക്കാൻ പോവുക, ദൈവം ഒരത്ഭുതം നടക്കാൻ പോവാ. പ്രാർത്ഥന ആവശ്യമുള്ളവർ മുമ്പോട്ട് കടന്നു വന്നാട്ടെ. ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 5 പേര് കടന്നു വന്നു മുമ്പിൽ നിന്നു. ആ ജോസഫ് എന്ന് പറഞ്ഞ സഹോദരനും മുൻപിൽ കടന്നു വന്നു. വിഷയം എന്താണെന്ന് എനിക്കറിയത്തില്ല. പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, നീ ഇവിടെ നിന്നാൽ മതി, പ്രാർത്ഥിക്കുന്ന വിശ്വാസമുള്ള 5 പേരെ കൊണ്ട് അവരുടെ തല കൈവെപ്പിക്കാൻ പറഞ്ഞു. സഹോദരിമാർ 3 പേര്, സഹോദരന്മാർ 2 പേരെ. എൻ്റെ ഭാര്യയും എൻ്റെ 2 സഹോദരിമാരും 3 സഹോദരിമാരുടെ അടുക്കൽ ചെന്ന് തല കൈവച്ചു, അവരുടെ തോളിങ്ങനെ ബാക്കിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. സഹോദരന്മാർ 2 പേരും മുമ്പോട്ട് കടന്നു വന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് പകൽക്കാലം സഭായോഗത്തിൽ വെച്ച് അവരിലുണ്ടായിരുന്ന രോഗബന്ധനത്തെ ശാസിപ്പാൻ്റെ കടവിടയായി. സംഭവം കേൾക്കണമോ? അടുത്ത ഞായറാഴ്ച ജോസഫ് എഴുന്നേറ്റ് സാക്ഷ്യം പറയുകയാണ്, ഞാൻ കോട്ടയത്ത് ബോംബെയിൽ നിന്ന് കോഴിക്കോടിന് വന്നത് ഫിറ്റ്സ് രോഗിയായിട്ടായിരുന്നു. ഞാൻ ദിവസവും ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന വ്യക്തിയായി കോട്ടക്കലായുർവേദശാലയുടെ മെഡിസിൻ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനാണ് ഞാൻ ഈ കോഴിക്കോട്ട് വന്നത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പകൽ മുതൽ ദൈവം എനിക്ക് സൗഖ്യം തന്നു. പിന്നെ ഇതുവരെയും ഞാൻ മെഡിസിൻ ഉപയോഗിച്ചിട്ടില്ല. ഇന്നും സഹോദരൻ ഞങ്ങളുടെ സഭയിലുണ്ട്, ജോസഫ്. ഇതുവരെയും മെഡിസിൻ എടുത്തിട്ടില്ല, ഇതുവരെയും രോഗം വന്നിട്ടില്ല. നെഫ്രോളജിയുടെ അതേ പ്രശ്നത്താൽ, രോഗത്താൽ ഡോക്ടർ തോമസ് മാത്യുവിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്ന ഒരു വാത്സല്യ സഹോദരി സാക്ഷ്യം പറഞ്ഞു, എന്നെ കർത്താവ് സൗഖ്യമാക്കി. എന്തിനാ ഞാനിത് പറഞ്ഞത് ചോദിച്ചാൽ, നിൻ്റെ ഹൃദയത്തിലെ വാഞ്ച സ്വർഗത്തിലെ ദൈവം അറിഞ്ഞിട്ട് അവൻ ചിലപ്പോൾ കരങ്ങളെ നീട്ടും. സ്തോത്രം. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്, അതെല്ലാം പറയാൻ സമയമില്ല. ഞാൻ പ്രസംഗ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. യക്കൂദ തൻ്റെ സഹോദരന്മാരിൽ പ്രബലനായി തീർന്നത് അവൻ ദൈവത്തെ സ്തുതിക്കുന്നവനാണ്. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ മാന്യനായത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, അവൻ ദൈവവുമായിട്ടുള്ള ആശ്രയമുണ്ടായിട്ടാ, ദൈവത്തിന് മഹത്വമുണ്ടായിട്ട്. ഞാൻ വിഷയത്തിലേക്ക് കയറട്ടെ പെട്ടെന്ന്. അതെ, യബ്ബേസിൻ്റെ മാതാവ് യബ്ബേസ് എന്ന് പേരിട്ടപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം അവൾ കണ്ടുപിടിച്ചു. യവൻ വ്യസനപുത്രനാണ്, യവൻ വ്യസനപുത്രനാണ്. എന്തുകൊണ്ടാണ് ഒരു പക്ഷെങ്കിൽ ഈ സ്ത്രീ അതായത് ഇങ്ങനെ പറയാൻ കാരണം? ദുഃഖത്തോടെ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, വേദപുസ്തകത്തിലൊന്നും വാക്യങ്ങളില്ല. ഒരു പക്ഷെങ്കിൽ അവൾ ദരിദ്രയാകാം, മാതാവ് ദരിദ്രയാകാം, അല്ല എങ്കിൽ ചിലപ്പം ഭർത്താവ് മരിച്ചുപോയി കാണും. ഈ കാരിങ് ടൈമിൽ ചിലപ്പം ഭർത്താവ് മരിച്ചുപോയി കാണും. ചിലപ്പോൾ അതായത് വേറെ എന്തെങ്കിലും സംതിങ് അവിടെ പ്രോബ്ലം കാണും. അയ്യോ, യവനങ്ങ് ജനിച്ചല്ലോ എന്ന് പറഞ്ഞ് വ്യസനപുത്രൻ എന്ന് പേരിട്ടു. ഈ വ്യസനപുത്രൻ എന്ന് പേരിട്ടെങ്കിലും
ആ വ്യസനപുത്രനാണ് തികച്ചും ദൈവത്തോട് പ്രാർത്ഥിച്ചത്. സ്തോത്രം. ആരെങ്കിലും മാനസികമായി വ്യസനം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. തള്ളിക്കളഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്കും ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നാൽ നിങ്ങളത് വാകൊണ്ട് പറയണം. നമ്മൾ പലപ്പോഴും അത്ഭുതമൊക്കെ കാണും കേൾക്കും, പക്ഷെ ഒന്നും പറയത്തില്ല. ഇത് മറ്റുള്ളവർക്കും കൂടെ വിശ്വസിപ്പാനായി ഒരു മുഖാന്തരമായി തീരണം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പക്കൽ ആയിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നവരായിരിക്കണം. സ്തോത്രം. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കണ്ടെത്തും. മുട്ടുവിൻ എന്നാൽ നിങ്ങൾ തുറക്കപ്പെടും. കർത്താവിൻ്റെ വാഗ്ദത്തം, എന്നോട് ചോദിച്ചു കൊള്ളുക, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് തരാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്ക് തരാം. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് തൻ്റെ പ്രാർത്ഥനാ വിഷയം, എന്നെ അനുഗ്രഹിക്കണം. എന്നെ, നമ്മളിത് കേൾക്കുമ്പോൾ ഒരു സ്വാർത്ഥതയുടെ ശബ്ദമല്ലേ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയുന്നത്? ഞാനതിൻ്റെ ഒരു ഉദാഹരണം കൊണ്ട് പറയാം. നിങ്ങൾക്കൊരു കാർ ഉള്ളത് കൊണ്ടല്ലയോ സഭായോഗത്തിൽ വരുമ്പോൾ രണ്ടുപേരെ കൂടെ റൈഡ് കൊടുത്തൂടെ കൊണ്ടുവരുന്നേ? നിങ്ങൾക്കൊരു വീടുള്ളത് കൊണ്ടല്ലയോ ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാർ ഇങ്ങനെയൊക്കെ വിസിറ്റിന് വരുമ്പോൾ ഒരു മുറി ഒരുക്കി തരുന്നത്? മാത്യുവിനറിയാം, എനിക്ക് മനോഹരമായ ഒരു വീടുണ്ട്. 10 സെൻറ്റ് സ്ഥലമുണ്ട് ഭൂമിയിൽ. അതിനകത്ത് നല്ലൊരു വീടുണ്ട്. ഞങ്ങൾക്ക് എന്നും ദൈവദാസന്മാരും ആശുപത്രിയിൽ വരുന്ന അതിഥികളുമാണ് ഞങ്ങൾക്കുള്ളത്. എനിക്കൊരു നല്ല ഭാര്യയെ കർത്താവ് തന്നിട്ടുണ്ട്. ഒരു മുഷിച്ചിലുമില്ല. എവർക്കറിയാതെ എവർ അമ്മാമ്മേന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ വന്നാട്ടെ, നിങ്ങളെ സ്വീകരിക്കുന്ന കാണുമ്പോൾ, ഹോസ്പിറ്റാലിറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നും. ഒരു മുഷിച്ചിലുമില്ല, ഒരു മുഷിച്ചിലുമില്ല. നീ അനുഗ്രഹം പ്രാപിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും അനുഗ്രഹം കൊടുക്കാനൊക്കത്തുള്ളൂ. സ്തോത്രം വന്നില്ലല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. സ്വാർത്ഥതയല്ല. സ്തോത്രം. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തംബരമായി നടത്തുന്ന ദൈവം. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആൻഡമാൻസ് നിക്കോബാറിൽ ഐലൻഡ്സിൽ. ഞാൻ ശുശ്രൂഷയിലിരിക്കുമ്പോൾ ഞാൻ വളരെ വളരെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവ് എനിക്ക് ഭൂമി സ്വന്തമായ ഒരു വീട് തരണേ. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. അതുകൊണ്ട് എന്താ ഗുണം? അനേകരെ സ്വീകരിപ്പാനായിട്ടിടയാകുന്നു. അല്ലയോ, അല്ലയോ എബ്ബേസേ, നിന്റെ പ്രാർത്ഥന സ്വാർത്ഥതയുടെ പ്രാർത്ഥനയല്ല. നീ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നീ ഒരു അനുഗ്രഹമായി തീരത്തുള്ളൂ. ഒന്നുമില്ലാത്തവളായി, ഒന്നുമില്ലാത്തവനായി തീരുന്നതിനേക്കാൾ നല്ലത് ഉള്ളവനാകുന്നത്. അതുകൊണ്ട് കർത്താവിനോട് പറയണം, കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണമേ. നിങ്ങൾക്ക് വേദവസ്തു എടുക്കാൻ പെട്ടെന്ന് സാധിക്കുമെങ്കിൽ ഹഗ്ഗായി പ്രവാചകൻ എഴുതപ്പെട്ടതായ 2:19 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹഗ്ഗായി 2:19 എടുക്കാൻ അല്പ പ്രയാസമുള്ള ഭാഗമാണ്. ഹഗ്ഗായി 2:19. Yes.
വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? ആഹാ. മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ആ ഒലിവും മരവും കായ്ക്കുന്നില്ലയോ?
യാ.
ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും.
ഇന്നു മുതൽ ഞാൻ നിങ്ങളെ. നിങ്ങൾക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഫ്രം ദിസ് ഡേ ഐ വിൽ ബ്ലസ് യു. കർത്താവെ ഇന്നു മുതൽ ഞാൻ ഒരു അനുഗ്രഹമാകണം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇത് നാളിതുവരെ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ മാറ്റാൻ പോവുക, പേജ് മറിക്കാൻ പോവുകയാ. നിങ്ങളൊന്ന് വാക്തത്വത്തെ സ്വീകരിച്ച് ഏറ്റെടുത്തോ, കുഴപ്പമില്ല. അബ്രഹാം വാക്തത്വത്തെ മുറുകെ പിടിച്ചു എന്ന് വായിക്കുന്നുണ്ട്, അബ്രഹാം വാക്തത്വത്തെ എണ്ണി എന്ന് വായിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഫ്രം ദിസ് ഡേ വിൽ ഐ ബ്ലസ് യു, വിൽ ഐ ബ്ലസ് യു. എന്ത് എബ്ബേസേ, നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലയോ? ഉണ്ട്. നിന്നെ അനുഗ്രഹിപ്പാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവം തന്നെയാണ്. 115 സങ്കീർത്തനം 12 വാക്യം, ലൂക്കോ സുവിശേഷം 24:50 വാക്യം, ഇത് രണ്ടും എടുത്ത് നോക്ക്. കർത്താവായ യേശു അനുഗ്രഹിച്ചു എന്ന് ലൂക്കോസിൽ നമ്മൾ വായിക്കുന്നു. 115:12 വാക്യത്തിൽ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ അവൻ മാനിക്കുന്നവനാണ്, അവൻ അനുഗ്രഹിക്കുന്നവനാണെന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ഭൂമിയിൽ നമുക്ക് നന്മകൾ വേണം, നല്ല കാറ് വേണം, ബാങ്ക് ഡിപ്പോസിറ്റ് വേണം, ഇതെല്ലാം നല്ലതാണെങ്കിലും ഇതൊരു യഥാർത്ഥ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്തോത്രം. ഇതെല്ലാം നമുക്ക് വേണം. കഴിഞ്ഞ രാത്രിയിലും കർത്തൃദാസൻ പ്രസംഗിച്ചപ്പോൾ ഈ പ്രോസ്പിരിറ്റി ഇന്ന് മുഴുവനും അങ്ങ് പ്രോസ്പിരിറ്റി തലയ്ക്കകത്തോട്ടം കയറിയിരിക്കുക. ദൈവം എല്ലാം നിനക്ക് തരും, ദൈവം എല്ലാം നിനക്ക്, ദൈവം എന്തെങ്കിലും. അപ്പോൾ ഒന്നും തരാതിരിക്കുമ്പോഴോ ദൈവത്തെ ഇട്ടേച്ച് അങ്ങ് പോവുക. പ്രോസ്പിരിറ്റി ഒരു വശത്തും കൂടി ദൈവം നമുക്ക് ദാനം ചെയ്യുമ്പോൾ യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത്, എനിക്ക് തെളിയിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. യാക്കോബ് ഒരിക്കൽ ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചു, നീ എന്നെ നിശ്ചയമായി ഒന്ന് അനുഗ്രഹിക്കണം. അനുഗ്രഹിച്ചല്ല ഞാൻ നിന്നെ എന്ത് ചെയ്തില്ല. സാധാരണ ഞാൻ ആ ഭാഗം പറയുമ്പം എല്ലാവർക്കും ഒരു ഭാര്യയേ ഉള്ളൂ, ഈ പുള്ളിക്കോ മക്കളാണ് പലര്, ധനം ഇഷ്ടം പോലെ ആട മാട എല്ലാം ഉണ്ട്. അപ്പം യാക്കോബേ നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതൊന്നും ഒരു അനുഗ്രഹമല്ലേ. നോക്കണം, ഭൂമിയിലെ ഈ മെറ്റീരിയലിസത്തിന് വേണ്ടിയല്ല നമ്മുടെ ജീവിതം, അതല്ല വാസ്തവത്തിൽ ഒരു അനുഗ്രഹം. സ്തോത്രം. ഒറ്റ വാക്കിലങ്ങ് നിർത്താം. യാക്കോബിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. അവനോട് പറഞ്ഞു, നിന്റെ പേരെന്താ? എടാ അനുഗ്രഹം വേണമെന്ന് പ്രാർത്ഥിച്ച നിന്നോട് ഞാൻ ചോദിക്കാം, നിന്റെ പേര്, നിന്റെ പേരെന്താ? ഞാൻ പറയാം, ദൂതനറിയാം ഇവൻ്റെ പേര് യാക്കോബാണെന്ന് തന്നെ. കാരണം അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരെന്ന് ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരാണെന്ന്. ഈ ദൂതനോട് യഹോവയെ ദൈവം പറഞ്ഞിട്ടാണ് യാക്കോബിൻ്റെ അടുക്ക വന്നത്. യാക്കോബേ നീ ഒരു കാര്യം ചെയ്യ്, യാക്കോബിൻ്റെ അടുക്ക ദൂതനെ നീ ചെല്ലുമ്പോൾ ഒരു കാര്യം ഓർത്തണം, അവൻ്റെ വാ കൊണ്ട് പറയണം, ഐ ആം ജേക്കബ്, നിന്റെ പേരെന്താ? നീ പറ, പറഞ്ഞാ ഞാൻ നിന്നെ എന്ത് ചെയ്യാം. സ്തോത്രം. നിങ്ങൾക്ക് ഉപദേശം കിട്ടിയോ, വിഷയം കിട്ടിയോ? അനുഗ്രഹം വേണമെന്ന് പറയുമ്പോൾ ആദ്യം ഇങ്ങോട്ടുകൂടെ റിഫ്ലക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ ചോദ്യം? നിന്റെ പേര്, നീ ആരാവേ? നീ നിന്റെ വാ കൊണ്ട് പറയണം, ഞാൻ ആരാ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ തിരുവല്ലായിൽ വളഞ്ഞവട്ടം പുളുക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് വേലിക്കകത്ത് വീട്ടിൽ ഏബ്രഹാമിൻ്റെ മകൻ ബാബു, എൻ്റെ അഡ്രസ്. നീ ആരാണെന്നൊന്ന് പറ, നിന്നെ അവൻ അനുഗ്രഹിക്കും. ഞാൻ പറയട്ടെ, ഒറ്റ വാക്കിൽ ആ ഭാഗം നിർത്താം. അനുഗ്രഹം വാസ്തവത്തിൽ ഭൂമിയിൽ ലഭിക്കപ്പെടുന്നതല്ല അനുഗ്രഹം, നിത്യതയുടെ അവകാശം ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. എത്ര തലാട്ടന്മാർ ക്രിസ്തുവില്ലാതെ നിത്യ നരകത്തിലേക്ക് പോയപ്പോൾ പാവങ്ങൾ ദരിദ്രരെന്ന് വേണമെങ്കിൽ പറയുന്നത് തെറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ ആ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിച്ചതുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ടവരായി തീരത്തക്കവണ്ണം ഇടയായി തീർന്നു. വരുവാനിരിക്കുന്ന തലമുറയെന്ന് പിതാവാം ദൈവം കണ്ട് പുത്രരാകുന്ന യേശു ക്രിസ്തുവിൽ കൂടെ കാൽവരിയാകുന്ന ഗോൽഗോത്തായി ജീവൻ നൽകുമ്പോൾ ആ യേശുവിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രൂപ്പിനെ കാണുവാൻ ആ ലിസ്റ്റിൽ നമ്മളും കൂടെ നടന്നു വന്നത് എത്ര പദവിയാണ് ദൈവത്തിന്റെ സ്തോത്രം. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. രണ്ട്, എൻ്റെ അതിര് വിസ്താരമാക്കണം. എൻ്റെ അതിര് വിസ്താരമാക്കണം. വാസ്തവത്തിൽ ഉള്ളതിൽ തൃപ്തി അടഞ്ഞ ഇരിക്കുന്ന ഒരാളല്ല യബേശ്. അല്പം കൂടെ ഒരു വിശാലത എനിക്ക് ഉള്ളത് മതി. ഓ എവറി ടൈം അറ്റ് എനി ടൈം ഐ ആം സഫിഷ്യന്റ് അല്ല. അതൊരു വശത്ത് നല്ലതാണെങ്കിലും ഇനിയും ചിലതൂടെ പ്രാപിപ്പാനുണ്ട്, ചിലതൂടെ ഏറ്റെടുക്കാനുണ്ട്. സ്തോത്രം. ഞാൻ ആത്മീയമായ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയട്ടെ. രണ്ട് അന്യഭാഷ പറഞ്ഞങ്ങ് നിർത്തി നമ്മൾ, ഓ മാതി എല്ലാം കിട്ടി, സ്നാന രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകവും പ്രാപിച്ചു. ഞാൻ വല്ലപ്പോഴുമൊക്കെ പല്ലും പറയാറുണ്ട്. അങ്ങനെയാണോ വചനം? പിന്നെയും എഴുതിയിട്ടുണ്ട്, എന്തോ ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവർ, അറിയാത്തവരല്ലോ. ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾ വാഞ്ചിപ്പീൻ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒരു വാക്ക് മാത്രം പറഞ്ഞ് നിർത്താതെ ഇനിയും ഒരുപാട് വാക്കുകളുണ്ട്, ഒരുപാട് കൃപാവരങ്ങളുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രവാചകന്മാർക്ക് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കാതെ ഇതിനകത്ത് നിന്ന് ചില പ്രവാചകന്മാർ എഴുന്നേൽക്കണം. സ്തോത്രം, സ്തോത്രം. എനിക്കറിയാം കൊള്ളുമെന്നറിയാതെ. സ്തോത്രം. നമ്മളും പ്രവാചകന്മാരെ തക്ക നാട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ മലബാർ വരുത്താറുണ്ട്. ഞാൻ പറയാം, അവർ പറഞ്ഞു പോകൂ എന്നാൽ നമ്മുടെ ഇടയിൽ നിങ്ങളുടെ പുത്രന്മാർ, നിങ്ങളുടെ പുത്രിമാർ ദർശനം കാണും, അവർ സ്വപ്നം കാണും, അവർ വ്യാഖ്യാനിക്കും, അവർ അന്യഭാഷ പറയും. ഇതൊക്കെ നമ്മുടെ സഭയിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ അതിരൊന്ന് വിസ്തീർണമാക്കണം. ഒരു തെളിവ് ഞാൻ പ്രസംഗിക്കുന്നില്ല, ആ ഭാഗം പ്രസംഗിക്കുന്നില്ല. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 6:1 ഏലിശായുടെ അടുക്കൽ ഏലിശായുടെ പ്രവാചക ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടം ഇടുക്കുള്ളതാണെന്ന് ഞങ്ങൾക്ക് കാണുന്നു. നിനക്ക് തോന്നണം ഇടുക്കുള്ളതാണെന്ന്. സ്തോത്രം, സ്തോത്രം. നമുക്ക് നല്ല ഇരിപ്പിടമൊക്കെ, ഒരു കുഴപ്പമില്ല. എന്നാൽ അതല്ല, നിങ്ങൾക്കൊരു വിശാലത വേണം. ഈ ഇരിക്കുന്ന ഓരോ സീറ്റും ഫില്ല് ചെയ്യത്തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്കൊരു വിശാലത തരണം. നിന്റെ ആഗ്രഹമാണ് ദൈവം നിന്നെ മാനിക്കുന്നത്. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ചില കാര്യങ്ങൾ വൈകിയാലും ദൈവം നമുക്ക് തരാതിരിക്കുകയില്ല. അതെ, ആവശ്യമുള്ളവരായിരിക്കുക. ആവശ്യം ഉള്ളിൽ വരുമ്പോഴാണ് നാം ദൈവത്തോട് പറയുന്നത്, ദൈവമേ എൻ്റെ അതിരി വിസ്തീർണമാക്കണമേ. മൂന്നാമത് എബ്ബേസ് പറഞ്ഞതായ കാര്യം, അതായത് ഇങ്ങനെ വായിക്കുന്നു, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണമേ. ദൈവത്തിൻ്റെ കൈ എന്നോടുകൂടെ ഇരിക്കണമേ. ഒരു വലിയ പ്രസംഗ വിഷയമായി എനിക്കറിയാം, എന്നാൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിന്റെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്ന കൈയാണ്. ഏലിയാവിനെ കൈ തൊട്ട് കഴിഞ്ഞപ്പോൾ അവൻ ബലം പ്രാപിച്ച് ഓടുവാനിടയായി. യെഹെസ്കേലിൻ്റെ മേൽ കൈ വന്നപ്പോൾ അവൻ നിവരെ നിന്നു. യാക്കോബിൻ്റെ മേൽ കൈ തൊട്ടപ്പോൾ അവൻ നിവർന്നു നിന്നു. ഇതൊക്കെ ദൈവത്തിൻ്റെ കൈയുടെ ശ്രേഷ്ഠതയാണ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ആ കൈ എന്നെ പിടിച്ചിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതി. ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പ്രവചിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. നീ എന്റെ വലം കൈ നിന്നെ താങ്ങ് സഹോദരാ, താങ്ങുന്ന ഒരു കരവുള്ളത് കൊണ്ടാ ഈ ആരാധനയിൽ ദൈവസന്നിധി നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ താങ്ങുന്ന കരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മൂന്ന് കരം എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തന്നു പ്രസംഗിക്കാൻ, പക്ഷെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതെ, 41:13 നമ്മൾ വായിക്കുന്നു, അവൻ നിന്നെ പിടിച്ചിരിക്കുന്ന ഒരു കരമുണ്ട്. താങ്ങുന്ന കരം മാത്രമല്ല, നിന്നെ പിടിച്ചിരിക്കുന്ന ഒരു കരം. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ശക്തിയുള്ള കരം, ആ കരമുള്ളത് കൊണ്ടാണ് ഞാനും നിങ്ങളും സന്തോഷമായി ജീവിക്കുന്നത്. കർത്താവിൻ നന്ദിയോട് സ്തോത്രം. നിന്റെ കൈ എനിക്ക് അനുകൂലമായിരിക്കണം, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അരുതാത്ത ഇടങ്ങളിൽ പോകരുത്, ദൈവത്തിന്റെ കൈ ഒരിക്കലും കൂടെ കാണത്തില്ല. അരുതാത്ത ഇടങ്ങളിൽ പോകരുത്, നാം ട്രാക്ക് തെറ്റിയാൽ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാം പോകേണ്ട ട്രാക്ക് ഏതെന്ന് നമുക്കറിയാം. ഒരു ഭക്തന്റെ ട്രാക്ക് ഏതെന്നറിയാം, ഒരു വിശുദ്ധന്റെ ട്രാക്ക്, ഒരു പാസ്റ്ററുടെ ട്രാക്ക് ഏതെന്ന് അവനറിയാം. ട്രാക്ക് തെറ്റിയാൽ ദൈവത്തെ കുറ്റം പറയരുത്, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണമേ. അവസാനം എഴുതിയിരിക്കുന്ന ഇങ്ങനെയാ, അനർത്ഥം എനിക്ക് വ്യസനമാകാതെ കാക്കണം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. വാക്തത്വ വചനമുണ്ട്, ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ അവൻ പരിപാലിക്കും, നിന്റെ പ്രാണനെ അവൻ എന്ത് ചെയ്യും, പരിപാലിക്കും. ഒരു ദോഷവും വരത്തില്ല. ആര് ദോഷം വരുമെന്ന് പറഞ്ഞാലും ദോഷം വരാതെ സൂക്ഷിക്കുന്നവൻ എൻ്റെ കർത്താവാ. വെറുതെ നിന്റെ മനസ്സിനെ ഭാരപ്പെടുത്തി വേണ്ടാത്ത വാക്കുകൾ കേട്ടിട്ട് വിഷണ്ണനായി കഴിയാതെ വചനത്തെ നമുക്ക് കുറയ്ക്കാം. ഒരു ദോഷവും നിനക്ക് ഞാൻ വരുത്തുകയില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലോ നിന്നോട് അടുത്തു വരികയില്ല. ഐ ആം വിത്ത് യു, നിന്നോട് കൂടെ ഞാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിന്റെ കൈ എനിക്ക് അനുകൂലമായിരിക്കണം, നിന്റെ കൈ എന്നെ പിടിച്ചിരിക്കണം, നിന്റെ കൈ എന്നെ താങ്ങണം, നിന്റെ കൈയാൽ എന്നെ ഉയർത്തണം. മാത്രം പോരാ, അനർത്ഥം എനിക്ക് വ്യസന കാരണമാകാതെ. സ്തോത്രം. അവസാനം ദൈവത്തിന്റെ വാക്തത്വത്തിന്റെ അടിയിൽ എഴുതിയിരിക്കുക, അവൻ അപേക്ഷിച്ചത് ദൈവം അവനെ കാണാതെ വിശ്വസിക്കുക. നിങ്ങൾ കാണാതെ വിശ്വസിക്കുക, യബ്ബേസിന് കൊടുത്തെങ്കിൽ എനിക്കും നിങ്ങൾക്കും തരും. ഞാൻ കണ്ണുകളെ അടച്ചാട്ടെ, ദൈവസനെ നിങ്ങൾ കണ്ണുകളെ അടച്ചാട്ടെ. യബ്ബേസിന് കൊടുത്തെങ്കിൽ ദൈവം എനിക്ക് തരും. ശക്തിയാണ്, നിശ്ചയമാ. പക്ഷേ ഒരു കാര്യം, നമ്മുടെ സമയത്തല്ലായിരിക്കാം ഒരു പക്ഷേ ദൈവത്തിൻ്റെ സമയം. ദൈവത്തിന് പ്രവർത്തിക്കാൻ അധിക സമയം വേണ്ട, ദൈവത്തിന് പ്രവർത്തിക്കാൻ ആഴ്ചകൾ വേണ്ട കേട്ടോ, ദൈവത്തിന് പ്രവർത്തിക്കാൻ മണിക്കൂറുകൾ വേണ്ട, ദൈവത്തിന് പ്രവർത്തിപ്പാൻ മിനിറ്റുകൾ വേണ്ട, ദൈവത്തിന് പ്രവർത്തിപ്പാൻ സെക്കൻഡുകൾ വേണ്ട. ഇന്ന് പകൽക്കാലം കർത്താവ് നിന്റെ പ്രവൃത്തി എന്നിൽ വെളിപ്പെടുവാൻ ഇടയാകണമേ എന്ന് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കണ്ണുകളെ അടച്ച് ദൈവത്തോടൊന്ന് പറഞ്ഞാട്ട്, നിങ്ങളുടെ വാ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരട്ടെ. യഹൂദയെ പോലെ പ്രബലനായി തീരുവാൻ നിങ്ങളെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യം ദൈവസന്നിധി മൗനമായി നിൽക്കാതെ ഇരിക്കാതെ അവസാന മിനിറ്റ്, ഈ മെസ്സേജിന്റെ അവസാന സമയം, അവരെന്റെ അപേക്ഷ കേട്ടു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അബ്രഹാം ഹാഗറെ നിന്നെ മറന്നു. നീ കഴിഞ്ഞ നാളുകളിൽ അബ്രഹാമിനോട് കൂടെ ജീവിച്ചു, അവസാനം നിനക്കൊരു ദുരിത്തി വെള്ളമാ തന്നത്. എന്നാൽ നീ ബേർശേബ മരുഭൂമിയിൽ ഉഴന്ന് നടക്കുമ്പോൾ നിന്റെ നിന്റെ ബോട്ടിലിനകത്തെ നിന്റെ തുരുത്തിയിലെ വെള്ളം തീർന്നു പോയി. യെസ്, തുരുത്തിയിലെ വെള്ളം തീർന്നു പോയപ്പോൾ നീ ദാഹിച്ച് നിന്റെ ദാഹശമനത്തിനു വേണ്ടി മരുഭൂമിയിൽ എന്നെ സഹായിപ്പാൻ ആരുണ്ട്? പലപ്പോഴും നീ ചോദിച്ചിട്ട് എന്നെ സഹായിപ്പാൻ ആരുണ്ട്? Nobody is here. ഈ മരുഭൂമിയുടെ പശ്ചാത്തലത്തിൽ, ഊഷരഭൂമിയിൽ മൂങ്ങായുടെ ശബ്ദം മാത്രം ഓളിവിടുമ്പോൾ, ഓ എന്നെ ഈ മരുഭൂമി സഹായിപ്പാൻ ആര് വരുന്നു? അറിയത്തില്ല, എനിക്കറിയത്തില്ല. സ്തോത്രം. ചില ജീവിതങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് കാണുന്നു. സ്തോത്രം, സ്തോത്രം. ഇസ്മായേലിന്റെ നിലവിളി കേട്ടു എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നെങ്കിലും വേദനയുള്ള ഒരു മാതാവിനെ നമുക്ക് മറക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ആ വേദനയുള്ള ഹൃദയമാണ് നിന്റേത്. ആ വേദനയുടെ ഉടമയാണ് നീ. മരുഭൂമി നിന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് നീ ചോദുമ്പോ നിന്നെ സഹായിക്കുവാൻ എൻ്റെ ദൈവം അവിടെ ഒരു വഴി ഒരുക്കുകയാ. നിന്റെ അപേക്ഷയ്ക്ക് ഉത്തരം തരുവാൻ എൻ്റെ ദൈവം ശക്തനാ. ഞാനിത് അറിഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു വിഷയമാണ്, നിങ്ങൾ വിചാരിക്കരുത്. ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് പ്രവചന രൂപത്തിൽ നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുകയാ. മരുഭൂമിയുടെ അവസ്ഥയിൽ നീരുറവയെ തുറക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹാഗറിന് വേണ്ടി ഒരു നീരുറവയെ തുറന്ന ദൈവം, അവന്റെ കരം ഇന്നും ശക്തിയുള്ള കരമാണ്. ഇന്നും കരം ശക്തിയുള്ള കരമാണ്. വിശ്വസിക്കുക, നിനക്ക് വേണ്ടി ഒരു നീരുറവയെ തുറക്കുവാൻ എൻ്റെ ദൈവം ശക്തൻ തന്നെയാണ്. നിന്റെ ദാഹം ശമിപ്പിക്കുവാൻ ഒരു ലിറ്റർ വെള്ളം മതി, രണ്ട് ലിറ്റർ വെള്ളം മതി, മൂന്ന് ലിറ്റർ വെള്ളം മതി, നാല് ലിറ്റർ വെള്ളം മതി, ഒരു പക്ഷെ പത്ത് ലിറ്റർ വെള്ളം മതി. നിന്റെ ദാഹം എത്ര കട്ടിയുള്ളതാണെന്ന് ദൈവത്തിന് അറിയാം. എന്നാൽ ദൈവം അളന്നല്ലേ അവിടെ നിനക്ക് ദാനം ചെയ്തത്? വെള്ളം അവൻ തരുന്നത് അളന്നല്ല, അവിടെ തന്നത് നീരുറവയാണ്. ഒരു നീരുറവയാണ്, ഒരു നീരുറവയാണ്. നിന്റെ തുരുത്തി എം ജി ആണ്, നിന്റെ ബോട്ടിൽ എം ജി ആണ്, നീ തന്നെ ഒരു എം ജി ആണ്. ഇന്ന് പകൽക്കാലം നിന്നെ നിറവ് പ്രാപിപ്പാ, നിന്നെ നിന്റെ പാത്രം നിറയ്ക്കുക. എന്റെ ദൈവം ശക്തൻ തന്നെയാണ്. മരുഭൂമി നീരുറവയെ തന്നിട്ട് പ്രാർത്ഥിച്ച വിഷയങ്ങളെ റിസൾട്ടുമായി ഇന്ന് പകൽക്കാലം ദൈവസഭയിൽ നിൽക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. പ്രാർത്ഥനയുടെ മറുപടിയുമായി ദൈവസഭയിൽ നിൽക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം നീരുറവ, നീരുറവ, നീരുറവ. നിന്റെ കണ്ണാലെ കണ്ടാൽ മാത്രം പോരാ, എം ജി ആയിരിക്കുന്ന നിന്റെ പാത്രം ആ വെള്ളം നിറച്ചിട്ട് ആ പാത്രം നിറയട്ടെ, നിറയട്ടെ. നീ മറ്റുള്ളവരുടെ പാത്രങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്ന് നൊബിയാരിച്ച് അയ്യോ ഞാൻ ശൂന്യതയുള്ളവളാണെന്ന് പറഞ്ഞിരിക്കാതെ നീരുറവ നിനക്ക് വേണ്ടിയും കൂടിയാണ്. ഹാഗറേ, നിനക്ക് വേണ്ടിയാണ് നീരുറവ. ഇന്ന് പകൽക്കാലം ഈ ആരാധനയുടെ നടുവിൽ ആ നീരുറവ, സ്വർഗീയ ആ അനുഗ്രഹത്തിന്റെ നീരുറവ ഞാൻ നമ്മുടെ അകത്തെ കണ്ണുകൊണ്ട് കാണട്ടെ. നമ്മുടെ ആവശ്യബോധങ്ങളിൽ മേൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തരുന്നവനാണെന്ന് വിശ്വസിക്കട്ടെ. ദയവായി അതത് സ്ഥാനങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്നിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി പിടിച്ചും കൊണ്ട്, രണ്ട് കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് എനിക്ക് കാണണ്ട, ഞാൻ കണ്ണടച്ച് നിൽക്കുകയാ. പരിശുദ്ധനായവൻ കാണട്ടെ. കർത്താവെ, ഞാൻ ദാഹമുള്ള വ്യക്തിയാ. ദയവായി എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാവരും എല്ലാവരും അതത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. കർത്താവെ, ഞാൻ ദാഹമുള്ള വ്യക്തിയാണ്. കർത്താവെ, ഞാൻ അപേക്ഷിക്കുന്ന തരാൻ നീ നിർബന്ധനാണ്. എന്റെ അപേക്ഷ കൈക്കൊള്ളുമാറാകണമേ. കർത്താവ് വരുവാൻ താമസിച്ച അടുത്ത ആഴ്ച വരുമ്പോ ഇന്നത്തെ അപേക്ഷ കേട്ടു എന്ന് പറയത്തക്കവണ്ണം നിന്റെ ഹൃദയം വിശാലമായിട്ട് കർത്താവിനോട് സംസാരിച്ചാട്, ആത്മാഭിഷേകം പ്രാപിച്ചവർ ദൈവത്തോട് സംസാരിച്ചാട്, അഭിഷേകം പ്രാപിച്ചവർ ദൈവത്തോട് സംസാരിച്ചാട്, കരങ്ങളെ അടിക്കുവാൻ താല്പര്യം ഉണ്ടെങ്കിൽ കരങ്ങളെ അടിച്ചാട്. ഹല്ലേലൂയ, സ്തുതിയുടെ സ്തോത്രത്തിന്റെ ശബ്ദം ഉയരട്ടെ. വേട്ടമല പീലിപ്പോച്ചൻ എന്ന് പറഞ്ഞ ഒരു ദൈവത്തിന്റെ ഭൃത്യൻ മാമൻ ഉദ്ദേശിച്ച് നടത്തുന്ന മീറ്റിംഗ് കാണുവാൻ പോയതാ. റാന്നിയിൽ നിന്ന് നടന്ന ബോധനൂക്ക് പോയത്. അവിടെ നിന്ന് മീറ്റിംഗിൽ സംബന്ധിച്ച് കഴിഞ്ഞപ്പോൾ പേട്ടമല പീലിപ്പോച്ചൻ ഇരുന്ന് ആ പ്രസംഗമെല്ലാം കേട്ടു. മാമൻ ഉദ്ദേശി അവസാനം സാക്ഷ്യത്തിന് സമയം കൊടുത്തു. പലരും എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു. എന്നാൽ കറുത്ത മനുഷ്യൻ, അല്പം ശാരീരികമുള്ള പുഷ്ടിയുള്ള മനുഷ്യൻ സാക്ഷ്യം പറയാതിരുന്നപ്പോൾ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ഹാസ്യമായി വിളിച്ചു പറഞ്ഞു, എടാ കൂശ്യൻ്റെ തൊക്ക്, പുള്ളിപ്പുള്ളിയുടെ പുള്ളിക്ക് മാറ്റം ഉണ്ടാകത്തില്ല, നീ എഴുന്നേറ്റ് സാക്ഷ്യം പറയടാ. കബളി അതെ അദ്ദേഹത്തെ കളിയാക്കി പറഞ്ഞതാ. ആ സമയത്ത് മാമനുദ്ദേശി എന്നെ കളിയാക്കിയല്ലോ എന്ന് പറഞ്ഞ് യോഗത്തിൽ നിന്നിറങ്ങിപ്പോകാതെ അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ മുൻപിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് നിന്ന് അതുവരെ എഴുതിയിട്ടില്ലാത്ത, അതുവരെ ആരും പാടിയിട്ടില്ലാത്ത ഒരു പാട്ടിൻ്റെ വരികൾ വേട്ടമല പീലിപ്പോച്ചൻ്റെ നാവിൽ വന്നു. ആ വാക്കിങ്ങനെയാണ്, നീതി സൂര്യൻ വരുമ്പോൾ തൻ്റെ പ്രഭയിൽ കാന്തിയാൽ എൻ്റെ ഇരുൾ നിറം മാറിടും. മാമനുദ്ദേശിയേ, ഞാൻ കറുത്തവനാണ്, എൻ്റെ കറുപ്പ് മാറത്തില്ലെന്നല്ലയോ നീ പറഞ്ഞത്? അല്ല, നീതി സൂര്യൻ വെളിപ്പെടുമ്പോൾ എൻ്റെ നിറം മാറും. സ്തോത്രം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാമൻ ഉപദേശി തൻ്റെ സകല പ്രസ്റ്റീജും മറന്നിട്ട് താൻ ഓടിച്ചെന്ന് വേട്ടമല പീലിപ്പോച്ചനെ കെട്ടിപ്പിടിച്ചു ചുമ കൊടുത്തിട്ട് പറഞ്ഞു, എടാ നിന്റെ നിറം നിശ്ചയമായി മാറുമെടാ. ഇത് കണ്ടറിനെ വേട്ടമല ഇങ്ങനെയാ പറഞ്ഞത്, അയ്യോ മാമൻ ഉപദേശി എന്നേക്കാൾ ശ്രേഷ്ഠൻ, എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു ചുമ തരാൻ കാരണം യെരുശലേമിൻ തെരുവിലൂടെ ക്രൂശുമരം ചുമന്നുകൊണ്ടുപോയ യേശു ആണല്ലോ. സഹോദരന്മാരെ, ഇന്ന് നമ്മൾ പാടി സന്തോഷിക്കുന്ന പാട്ട് അങ്ങനെ ഉളവായതാ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നീതി സൂര്യൻ വരുമ്പോൾ തൻ്റെ തൻ പ്രഭയിൻ കാന്തിയാൽ എൻ്റെ ഇരുൾ നിറം മാറിടും. രാജരാജ പ്രതിഭകൾ ധരിച്ച് എൻ്റെ കർത്താവ് എന്നെ ചേർക്കുന്നൊരു ദിവസം വരും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രത്യാശ വർദ്ധിപ്പാൻ, വിശ്വാസം വർദ്ധിപ്പാൻ ഈ വാരികൾ നമുക്ക് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കണം. 45 മിനിറ്റ് കഴിഞ്ഞു, ദൈവം 12:45 ആയി എങ്കിലും ദൈവസ്ഥലം നമുക്കൊന്ന് പാടി കരങ്ങളെ അടിച്ച് അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് അല്പ മിനിറ്റ് പ്രാർത്ഥിക്കാൻ മുമ്പ് ദൈവസ്ഥലം ഒന്ന് സന്തോഷിക്കണം.